2019 February 9 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് KSRTCയിലെ പ്രതിസന്ധി അനാവരണം ചെയ്ത് കോവളം സതീഷ്കുമാർ തയ്യാറാക്കിയ പരമ്പര എന്നെ തല്ലേണ്ട അവസാന ഭാഗം കണ്ടുപഠിക്കണം കർണാടകത്തെ. 1997 കോഴിക്കോട് നടന്ന KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന E.K. നായനാർ സംസ്ഥാന സർക്കാർ ഗതാഗത നയം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത്. വർഷം 21 കഴിഞ്ഞിട്ടും ഇതു സംബന്ധിച്ച ആലോചനകൾ ഒന്നും നടന്നില്ല. അന്നത്തെ LDF സർക്കാരിന്റെ ആശയത്തെ തുടർന്നു വന്ന UDF സർക്കാർ തള്ളിക്കളയുകയും ചെയ്തു. പിന്നീട് KSRTCയുടെ കഷ്ടകാലം മാറുമെന്ന് തോന്നിയത് Matthew T. Thomas ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ്. ഈ LDF സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴും കോർപ്പറേഷനെ ആകെ പരിഷ്കരിച്ച് ജനോപകാരപ്രദമാക്കി മാറ്റുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായത്. പെൻഷൻ വിതരണം പരിഷ്കരിച്ച് സഹകരണ ബാങ്കുകൾ വഴിയാക്കിയതാണ് LDF സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഒന്നാമത്. പക്ഷേ കോർപ്പറേഷനെ നവീകരിക്കുന്ന പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഗതാഗത നയം കൊണ്ടുവന്ന് KSRTC എന്തിനുവേണ്ടിയാണ് എന്ന് നിർവചിക്കാനാകണം. ഇത് വ്യവസായമാണോ അതോ സേവന മേഖലയാണോ? രണ്ടായാലും സർക്കാർ മനസ്സുവച്ചാൽ മാത്രമേ നടന്നുപോകൂ. സേവന മേഖലയാണെങ്കിൽ KSRTCയുടെ സാന്നിധ്യം സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കണം. ലാഭത്തിന്റെ പേരിൽ നിർത്തിയ സ്റ്റേ ബസുകളും ഓർഡിനറി സർവീസുകളും പുനരാരംഭിക്കണം. ഏത് ഓണം കേറാമൂലയിലും മുമ്പൊക്കെ ഒരു KSRTC ബസ് ഓടിയെത്തുമായിരുന്നു. അത് പ്രതീക്ഷിച്ച് കുറെ യാത്രക്കാരുണ്ടാകുമായിരുന്നു. ഷെഡ്യൂൾ പുനഃക്രമീകരണത്തിന്റെ പേരിൽ അത്തരം സർവീസുകളൊന്നും ഇപ്പോഴില്ല. സർക്കാർ പ്രഖ്യാപിക്കുന്ന സൌജന്യങ്ങളുടെ കാശ് കൃത്യമായി കോർപ്പറേഷന് നൽകണം. മാത്രമല്ല സേവനത്തിൽ ലാഭം ഉറപ്പിക്കാൻ നോക്കാതെ ആവശ്യത്തിന് ഗ്രാന്റ് കൂടി നൽകണം. അതല്ല വാണിജ്യ മേഖലയാണെങ്കിൽ അതിനുള്ള ആനുകൂല്യം നൽകണം. KSRTCയുടെ ഡീസൽ നികുതി കുറച്ചു നൽകാൻ കോർപ്പറേഷന്റെ നഷ്ടക്കണക്ക് വല്ലാതെ പെരുകിയപ്പോഴൊക്കെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ചെവിക്കൊണ്ടിട്ടില്ല. 24% ആണ് നികുതി. അത് 4% തന്നെ മാസം 18 കോടി രൂപ കോർപ്പറേഷന് മിച്ചം പിടിക്കാൻ കഴിയും. ഈ മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റിലാണ് CNG ബസ് വാങ്ങുന്ന പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. 300 കോടി രൂപ അനുവദിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോഴും KSRTCയുടെ പക്കലുള്ളത് ഒരു CNG ബസ്. ഇവിടെ CNG ബസിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 500 CNG ബസ് നിരത്തിലിറക്കി കഴിഞ്ഞിരുന്നു. 150 ഇലക്ട്രിക് ബസുകളും വാങ്ങി. കർണാടകത്തിന്റെ KSRTC ഓടുന്നത് പ്രതിവർഷം 10 കോടി ലാഭത്തിലാണ്. സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റിക്കൊണ്ടാണ് കർണാടകത്തിലെ എല്ലാ റൂട്ടിലേക്കും അവരുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസുകൾ സർവീസ് നടത്തുന്നത്. നമ്മുടെ KSRTC ആകട്ടെ ഉള്ള ബസ് സർവീസുകളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാത്രി വണ്ടികളും സ്റ്റേ ബസുകളും ഒക്കെ നിർത്തലാക്കുമ്പോൾ അവിടെ ചില റൂട്ടുകളിൽ 24 മണിക്കൂറും ബസ് സർവീസുകളുണ്ട്. പ്രതിവർഷം 900 കോടി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് നന്നാവണമെങ്കിൽ കണ്ടുപഠിക്കണം കർണാടകത്തിന്. കിഫ്ബിയിൽ നിന്നും കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ള 3000 കോടി രൂപയാണ് ആദ്യ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇപ്പോഴാകട്ടെ ഇലക്ട്രിക് ബസുകൾ വാങ്ങുന്നതിനും മറ്റുമായി 1000 കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോർപ്പറേഷനെ പോലെ തന്നെ നഷ്ടത്തിലാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പ്രവർത്തിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ബഡ്ജറ്റിൽ അനുവദിച്ചത് 2192 കോടി രൂപയാണ്. 100 ചെറിയ ബസുകൾ ഉൾപ്പെടെ 2100 ബസുകൾ വാങ്ങുന്നതിനാണ് കൂടുതൽ തുക. ഡീസൽ സബ്സിഡിയായി 564 കോടി രൂപ. സൌജന്യയാത്ര അനുവദിച്ച വകയിൽ 180 കോടി രൂപയും അനുവദിച്ചു. തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൌജന്യയാത്രയാണ്. എല്ലാ സൌജന്യത്തിന്റെയും തുക അപ്പപ്പോൾ തന്നെ സർക്കാർ കോർപ്പറേഷന് നൽകി തീർക്കുകയും ചെയ്യും. തമിഴ്നാടാകട്ടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പ്രതിവർഷം 1000 കോടി രൂപയെങ്കിലും അനുവദിക്കാറുമുണ്ട്. ഇവിടെയോ സർക്കാർ നൽകിയ കടത്തിന്റെ കണക്ക് പോലും എഴുതി തള്ളിയിട്ടില്ല. വിവിധ സൌജന്യങ്ങൾ അനുവദിച്ച വകയിൽ 225 കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ നൽകേണ്ടത്. അതും നൽകിയിട്ടില്ല. സംസ്ഥാനത്ത് ആകെ സർവീസ് നടത്തുന്ന ബസുകളുടെ എണ്ണത്തിൽ KSRTCയുടെ വിഹിതം 27% മാത്രമാണ്. പ്രിയം സ്വകാര്യ ബസ് ലോബിയോട്, സർക്കാർ ഏതായാലും KSRTCയേക്കാൾ ഇഷ്ടക്കൂടുതൽ സ്വകാര്യ ബസുകളോടായിരിക്കും. സ്വകാര്യ ബസ്സുടമകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്ന സർക്കാർ പരിഗണന കാരണം KSRTCക്കുണ്ടാകുന്ന പ്രതിദിന വരുമാന നഷ്ടം 60 ലക്ഷം രൂപയാണ്. പാലായിൽ നിന്നും കാസർഗോഡ് വെള്ളരിക്കുന്നിലേക്കുള്ള 396 കിലോമീറ്റർ സർവീസാണ് കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയത്. കൊട്ടാരക്കരയിൽ നിന്നും അമൃത മെഡിക്കൽ കോളേജിലേക്കും കോതമംഗലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും കൊല്ലത്തുനിന്നും കുമളിയിലേക്കുമെല്ലാം സ്വകാര്യ ബസുകൾ നിയമം തെറ്റിച്ച് ഓടുന്നുണ്ട്. ഈ ബസ്സുകളെല്ലാം കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ KSRTC ഡിപ്പോകളുടെ മുന്നിൽ നിർത്തി ആളെ കയറ്റിയാണ് സവാരി നടത്തുന്നത്. 2014 കോടതി ഉത്തരവിലൂടെയാണ് സൂപ്പർ ക്ലാസ് സർവീസ് നടത്താനുള്ള അവകാശം KSRTCക്ക് മാത്രമായി ലഭിച്ചത്. അതിനു മുൻപ് സർക്കാർ കൊണ്ടുവന്ന ഉത്തരവുകളെല്ലാം ലംഘിക്കപ്പെട്ടപ്പോഴാണ് കോടതി രക്ഷയ്ക്കെത്തിയത്. സൂപ്പർ ക്ലാസ് സർവീസ് നഷ്ടപ്പെട്ടതോടെ 140 കിലോമീറ്ററിനപ്പുറത്തേക്ക് പോകാൻ സ്വകാര്യ ബസ്സിന് നിയമപ്രകാരം കഴിയില്ല. പക്ഷേ എന്തു നിയമം, ഇവിടെ ബസ് ചാർജ് എപ്പോൾ കൂട്ടണമെന്ന് തീരുമാനിക്കുന്നതുവരെ സ്വകാര്യ ബസ്സുകളാണ്. അതിനായി ഒരു നാടകം സർക്കാർ കളിക്കുകയും ചെയ്യും. നിരത്തുകളിൽ KSRTCയുടെ പ്രമാണിത്വം വന്നാൽ സ്വകാര്യ ബസ്സുകളുടെ കള്ളക്കളി അവസാനിപ്പിക്കാനാകുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് എല്ലാ പേർക്കും അറിയാം. ആര്യാടൻ മുഹമ്മദ് ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് 2012 സ്വകാര്യ സൂപ്പർ ക്ലാസുകളെ നിയന്ത്രിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്.